إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل وسلم على نبيك محمد وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد، فإن خير الحديث كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أوصيكم عباد الله بتقوى الله، فهي وصية الله للأولين والآخرين. ريم الله സഹോദരന്മാരെ, സഹോദരികളെ, സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ മഹത്തായ ദിനത്തിൽ, ഈ പുണ്യമണ്ണിൽ നമ്മുടെ ഈ കൂടിയിരുത്തം ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും ഉദ്ദേശം വെച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു സ്വാലിഹായ അമലായി നമ്മിൽ നിസ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാവുന്നതുപോലെ ഇസ്ലാമിക ചരിത്രത്തിൽ മാതൃകാ പുരുഷന്മാരായ ധാരാളം വ്യക്തിത്വങ്ങൾ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. ദീനിന്റെ പേരിൽ, ദീനു വേണ്ടി ധാരാളം സേവനങ്ങളും ത്യാഗങ്ങളും പോരാട്ടങ്ങളും നടത്തിയ ചരിത്ര പുരുഷന്മാർ, അതേപോലെ തന്നെ ചരിത്രത്തിൽ അറിയപ്പെട്ട മാതൃക വനിതകളുമുണ്ട്. ഇൽമിന്റെ വിഷയത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളം പ്രയത്നങ്ങളും ത്യാഗങ്ങളും സഹിച്ച മുസ്ലിം വനിതകൾ. തീർച്ചയായും നമുക്ക് ആദ്യമായി പറയാനുള്ളത് അക്കൂട്ടത്തിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പത്നിമാരായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അസ്വാജ്, വഅസ്വാജുഹു ഉമ്മഹാത്തുഹും, അതായത് നബി സല്ലല്ലാഹു അലൈഹിന്റെ ഭാര്യമാര്, പത്നിമാര് വിശ്വാസികൾക്ക് ആരാകുന്നു? ഉമ്മഹാത്താൻ, മാതാക്കളാണ്, ഉമ്മമാരാണ്. എന്താണ് അതിന്റെ ഉദ്ദേശം? പണ്ഡിതന്മാർ പറയുന്നു, ഉമ്മഹാത്ത് എന്ന് വെച്ചാൽ ഏത് വിഷയത്തിലാണ്? അതായത് ഖുർആൻ പറഞ്ഞു, വമാ കാന ലക്കും അൻ തുഅദു റസൂലല്ലാഹി വലാ അൻ തൻകിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദ. അതായത് ഒരിക്കലും റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഉപദ്രവിച്ചുകൂടാ. ഒരിക്കലും തിരുമേനിയുടെ വഫാത്തിന് ശേഷം പത്നിമാരെ നിങ്ങൾ വിവാഹം ചെയ്തുകൂടാ. അപ്പം വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട വിഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പത്നിമാർ. എന്നാൽ മഹ്റമിന്റെ വിഷയത്തിൽ അവർ ഉമ്മഹാത്താണോ എന്ന വിഷയത്തിൽ ചർച്ചയുണ്ട്. പ്രബലമായ വീക്ഷണം അവരെന്താണ്? മഹ്റമിന്റെ വിഷയത്തിൽ പിന്നെ ഉമ്മഹാത്തല്ല എന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് പിന്നെ നബി സല്ലമിന്റെ ഭാര്യമാര്, പത്നിമാര് ഹിജാബ് ധരിച്ചിരുന്നു. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവരിൽ പ്രസിദ്ധയായ മഹദിയാണ് ആയിഷ ബിൻതു അബീ ബക്ർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമ. ആയിഷ റളിയല്ലാഹു അൻഹയെ ധാരാളം ഷിയാക്കൾ പല വിധത്തിലും ആക്ഷേപിക്കുന്നു. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മദ്ഹബ് പ്രകാരം ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇഷ്ട പത്നിയാണ്. കപട വിശ്വാസികൾ അവരുടെ പേരിൽ പറഞ്ഞ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അവർ മുക്തയാണ്. അപ്രകാരം ഖുർആൻ ഗംഭീരമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. عائشة رضي الله عنها أبري جنيت شد نبي صلى الله عليه وسلم من النبوة في الشيشم نالو أنجو ورسنال كشيشم أدوان داني بندل مالو برنده ولدت في الإسلام عائشة رضي الله عنها إسلام إنت قالي وطلان جنيت شد رائري فلجم مكرم فلا صحابي ماري نعم جاهلية قالي وطلان جنيت شد എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ ചെറുതാണ്, നബുവത്തിന് ശേഷം 4-5 വർഷങ്ങൾക്ക് ശേഷമാണ് ജനിച്ചത്. ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു, ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹുവിന്റെ പ്രിയ പുത്രിയായ മകളായ ഫാത്തിമയേക്കാൾ 8 വർഷങ്ങൾക്ക് താഴെയാണ്, ചെറുതാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നു, ലം അഖിൽ അബവയ്യ ഇല്ല വഹുമ യദീനാനിദ്ദീൻ, അതായത് എനിക്ക് ബോധം വച്ചും മുതൽ തന്നെ എന്റെ മാതാപിതാക്കൾ എന്റെ ഉമ്മയും ഉപ്പയും ദീന് ഉൾക്കൊണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അയവർ മുസ്ലിങ്ങളായിരുന്നു, അഥവാ ഇസ്ലാമിൽ തന്നെ ജനിക്കുകയും വളരുകയും മുസ്ലിം വീട്ടിൽ ജനിച്ചു വളർന്ന മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. 6-ാം വർഷത്തിൽ 9-ാം വയസ്സായപ്പോൾ നബിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇത് ഖണ്ഡിതമായ സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. ഇപ്പോൾ പല ഇസ്ലാമിക ശത്രുക്കളും അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽപ്പെട്ട അറിവില്ലാത്തവരും പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് 18-ാം വയസ്സിലാണ്. അതൊക്കെ സഹീഹായ ഹദീസുകൾക്കും ചരിത്ര റിപ്പോർട്ടുകൾക്കും വിരുദ്ധമായ ഒരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത പ്രായം ആരാണ് പറയേണ്ടത്? ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ്. സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും സഹീഹായ ഹദീസ് നമുക്ക് വായിക്കാൻ സാധിക്കും. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് സഹീഹ് മുസ്ലിം റിവായത്താണ്, തസവ്വജഹ വഹിയ ബിന്തു സബ് സിനീൻ وزفت إليه وهي بنت 9 سنين. يعني إيرام ورسل أبرا نبي صلى الله عليه وسلم يواهم شيء ويوم ومبدا ورسل كوتي كنتو بون شيء دو فنحن سلا في صحيح بخاري لندو آرام ورسل فضل تميل بيرد دي ملا كارنا آرام شرشم اندو اندو كسر اندو أدو جبر جيد ران اندو അത് പിന്നെ കൂടുതൽ കൂട്ടി പറയുമ്പോൾ എന്താ 7 ആക്കി പൂർത്തീകരിച്ചതാണ്. അപ്പൊ 6-ഉം 7-ഉം തമ്മിൽ എന്തില്ല, വ്യത്യാസമില്ല. ഈ വിഷയത്തിൽ ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള അൽ ബിദായത്ത് വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാം വയസ്സിൽ വിവാഹം ചെയ്യുകയും 8-ാം വയസ്സിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ചെയ്തെന്ന് പറയുമ്പോൾ, ഈ വിഷയത്തിൽ ചരിത്ര പണ്ഡിതന്മാർക്ക് തർക്കമില്ല എന്നാണ് ഇബ്നു കസീർ പോലുള്ള ചരിത്ര പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇത്രയും വ്യക്തമായ തെളിവുകൾ ഒരിക്കലും നമ്മൾ നിഷേധിക്കാൻ പാടില്ല. പിന്നെ ഈ ചെറിയ പ്രായത്തിൽ ഉള്ള ഈ എന്താണ് മലയാളത്തിൽ പറയുന്നത്, ശൈശവ വിവാഹം അല്ലെ, ആ ശൈശവ വിവാഹം ഇസ്ലാമിലുണ്ട്. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ 9-ാം വയസ്സിൽ വിവാഹം ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അതായത് യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് 9-ാം വയസ്സിൽ അറബികളുടെ ധാരണ പ്രകാരം ഒരു പെൺകുട്ടിക്ക് 9 വയസ്സ് കഴിഞ്ഞാൽ അവൾ സ്ത്രീയായി. ഇദാ ബലഗത്തിൽ ബിൻ അൽ ജാരിയത്ത് 9 സിനീൻ ഫഹിയ ഇംറാഅത്ത്. ആയിഷാർദ്ദമായി പറയാണ്, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. അതായത് ഒരു പെൺകുട്ടിക്ക് 9 വയസ്സ് കഴിഞ്ഞാൽ അവൾ സ്ത്രീയാണെന്ന്. അതായത് ഒരു സ്ത്രീയുടെ പക്വതയും അതേപോലെ തന്നെ പിന്നെ ഒരു വീട് അതേപോലെ തന്നെ ഭർത്താവിനൊക്കെ പരിപാലിക്കാനുള്ള ഒരു കഴിവ് അവൾ ആ പ്രായത്തിൽ നേടിയെടുക്കും എന്നാണ്. മാത്രമല്ല ഇമാം ഷാഫി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, 21 വയസ്സുള്ള ഒരു വെല്ലിമ്മ ഞാൻ കണ്ടു. അപ്പൊ എന്താണത്, പത്രക്കും എന്താ പറയാ ചെറുപ്രായത്തിൽ തന്നെ വിവാഹം ചെയ്ത ഒരു അവസ്ഥയാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് ചരിത്ര റിപ്പോർട്ടുകൾക്കും അതേപോലെ തന്നെ സഹീഹായ ഹദീസുകൾക്കും വിരുദ്ധമായ കാര്യമാണ്. അതായത് ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ അതേപോലെ തന്നെ ഈ പ്രത്യേകിച്ച് പല നാടുകളിലും ഈ പാശ്ചാത്യവൽക്കരണം നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിനെ പിന്നെന്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ 18 വയസ്സിലാണ് വിവാഹം ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ വിഷയം എന്താണ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ പല വശങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്ക് ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ പകർത്തുവാനും ഒരു മാതൃകയായി സ്വീകരിക്കാനും പറ്റും. ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് പല പ്രത്യേകതകളും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത ഏക കന്യകയായ സ്ത്രീ ആരായിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത പശ്ചാത്തലം തന്നെ അറിയാതെയാണ് പലരും ഈ സഹിഹായ റിപ്പോർട്ടുകളൊക്കെ ആക്ഷേപിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വപ്നം കണ്ടു. നമുക്കറിയാം പ്രവാചകന്മാരുടെ സ്വപ്നം എന്താണ്, നമ്മൾ കാണുന്ന സ്വപ്നം പോലെയല്ല, എന്താണ്, വഹിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ സ്വപ്നം കണ്ടത്? ഒരിക്കൽ നബി സല്ലം പറഞ്ഞു, ആയിഷയോട് പറയാണ്, ഉരീതുക്കി ഫിൽ മനാമി മർറതൈൻ, രണ്ട് പ്രാവശ്യം ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു. അറ അന്നകി ഫി സറഖതിൻ മിൻ ഹരീർ വയുഖാലു ഹാദിഹി ഇംറാഅത്തു, അതായത് ഒരു മലക്ക്, വേറെ ചില റിപ്പോർട്ടുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആണെന്നുണ്ട്, ഒരു മലക്ക് വന്നിട്ട് ഒരു പട്ടിന്റെ ഒരു തുണിക്കഷ്ണത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചിത്രം കാണിച്ചു കൊടുത്തു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ താങ്കളുടെ പത്നിയാണെന്ന്. ഹാദിഹി ഇംറാഅത്തു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയുടെ അൻഹുവിന്റെ മകളായ ആയിഷയാണ്. അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ കണ്ടു എന്നാണ്. അപ്പോൾ ആ ചിത്രം കണ്ടപ്പോൾ, ഉറക്കത്തിൽ തന്നെ ചിത്രം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, അതായത് ഇനിയ കുഹാദാ മിൻ ഇൻദില്ലാഹി യുംദി, ഈ കാര്യം അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു ഉത്തരവാണെങ്കിൽ അപ്രകാരം നടന്നുകൊള്ളട്ടെ എന്ന് നബിയും പറഞ്ഞു. അപ്പൊ ഇതാണ് ഇത് യഥാർത്ഥത്തിൽ ഈ വിവാഹത്തിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല നബിക്ക് ഈ സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തു, അതും രണ്ട് പ്രാവശ്യം കണ്ടു എന്നാ പറഞ്ഞു, സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലത്ത് ബിൻത് ഹക്കീമിനെ പറഞ്ഞയക്കുകയാണ്, എന്തിന്, വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ എന്റെ സഹോദരനല്ലേ, സഹോദരന്റെ മകനെ മകളെ എങ്ങനെ വിവാഹം ചെയ്യും? അങ്ങനെ ഹൗലത്ത് റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കലേക്ക് വരികയും കാര്യം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു, അദ്ദേഹം അഖീഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ദീനിന്റെ പേരിൽ അദ്ദേഹം എന്റെ സഹോദരനാണ്. വഹിയ ഹലാലുല്ലി, എന്നാൽ അവൾ എനിക്ക് ഹലാലാണ്. അപ്പൊ അതുകൊണ്ട് ഈ രക്തബന്ധത്തിലുണ്ടാവുന്ന, രക്തബന്ധത്തിലൂടെ സ്ഥിരപ്പെടുന്ന ആ സഹോദര ബന്ധമുണ്ടല്ലോ, ആ വിഷയത്തിലാണ് വിവാഹം നിഷിദ്ധമാക്കപ്പെടുകയും, എന്നാൽ ദീനിന്റെ പേരിലുള്ള ഉഹുവത്ത് അതെന്താണ്, ഇനി യാതൊരു തടസ്സവും നിൽക്കുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ ധാരാളമുണ്ട്. അപ്പൊ പണ്ഡിതന്മാർ ധാരാളം ചർച്ച ചെയ്തൊരു വിഷയമാണ്, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയാണോ, ഖദീജ റളിയല്ലാഹു അൻഹയാണോ, ഫാത്തിമ റളിയല്ലാഹു അൻഹയാണോ ഏറ്റവും ഉത്കൃഷ്ടയായ വനിത. ഇത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നു ഏറ്റവും അഫ്ദലായ വനിത തീർച്ചയായും ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ. കാരണം സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്നഹി, അതായത് സ്വർഗവാസിനികളായ വിശ്വാസിനികളായ സ്ത്രീകളുടെ എന്താണ് ആ നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ, നബി സല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വം നബി പല ചില ഹദീസുകളിലേക്ക് നമ്മെ പഠിപ്പിച്ചു തന്നിട്ട് നമുക്ക്. അതൊരു ഹദീസാണ്, ഇന്ന ഫദ്ല ആയിഷ ഐ കമുല മിനൽ റിജാലി കസീർ, പുരുഷന്മാരിൽ ധാരാളം പുരുഷന്മാർക്ക് ആ പൂർണ്ണതയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. വലം യക്മുൽ മിനൻ നിസാഇ ഇല്ല ആസിയ, വലം യക്മുൽ മിനൻ നിസാഇ ഇല്ല ആസിയ ഇമ്റാഅത ഫിർഔൻ വ മർയമ ബിൻത ഇമ്രാൻ. അതായത് ആസിയ ഫിറാവിന്റെ ഭാര്യ, അതേപോലെ തന്നെ മറിയം ബിൻതു ഇമ്രാൻ, ഈ രണ്ട് വനിതകളാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ പൂർണ്ണതയിലേക്ക് എത്തിയത്. وان فضل عائشه على النساء كفضل السرير على سائر الطعام. അതായത് മറ്റു സ്ത്രീകളെക്കാൾ ആയിഷയുടെ മഹത്വം ഏതുപോലെയാണ്? ഫരീദിന് മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളെക്കാൾ ഫരീദിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്? അത്ര പ്രാധാന്യമാണെന്ന്. അതായത് അറബികളുടെ ഏറ്റവും വിശിഷ്ട ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു, ആഹാരമായിരുന്നു ഫരീദ്. എന്താ ഈ ഫരീദ്? അതായത് റൊട്ടിയും റൊട്ടി പൊടിച്ച് റൊട്ടി കഷണങ്ങളും ഇറച്ചി കറിയും കൂടിയിട്ടുള്ള ഒരു മിക്സാണ്. അപ്പോൾ അറബിയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു. അപ്പോൾ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ മറ്റു സ്ത്രീകളെക്കാളും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പദവിയുണ്ട്, സ്ഥാനമുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഹദീസിലൂടെ. ഇത് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മാത്രമല്ല ജനങ്ങൾക്കും, അതായത് മറ്റു സഹാബിമാർക്കൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹയോടുള്ള നബിയുടെ ഇഷ്ടം അറിയപ്പെട്ടൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ സഹാബിമാര് പതിവായിട്ട് സമ്മാനങ്ങൾ നൽകിയിരുന്നു. ആ സമ്മാനങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത് ഏത് സമയത്താണ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലാണ് ജനങ്ങൾക്ക് സാധാരണ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത്, സമ്മാനങ്ങൾ കൊടുക്കാൻ. അത് യഥാർത്ഥത്തിൽ മറ്റു നബിയുടെ പത്നിമാർക്ക് ഈർഷിത ഉണ്ടാകാനുള്ള ഒരു കാരണമായി തീർന്നു എന്നാണ് ഹദീസുകളിലും ചരിത്രങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഭാര്യമാർ തമ്മിലുള്ള ഈ പിന്നെ ഒരു പോര് അത് യഥാർത്ഥത്തിൽ എന്താണ്, സ്വാഭാവികമാണ്. പക്ഷെ അത് ഈ ശരീഅത്തിന് വിരുദ്ധമാകുമ്പോഴാണ് അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ പറഞ്ഞു വരുന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് വായിക്കാൻ സാധിക്കും. വഖാല മുസ്ലിമൂന ഖദ് അലിമു ഹുബ്ബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആയിഷ റളിയല്ലാഹു അൻഹയോടുള്ള സ്നേഹം മുസ്ലിമീങ്ങൾക്ക് അറിയപ്പെട്ട ഒരു കാര്യമായിരുന്നു. فاذا كانت عند احدهم هديه يريد ان يهديها الى رسول الله صلى الله عليه وسلم اخرها حتى اذا كان صلى الله عليه وسلم في بيت عائشه. انا വല്ലവർക്കും ഒരു സമ്മാനം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുപോകും. ഏതുവരെ? നബി സല്ലം ആയിഷ റളിയല്ലാഹു അൻഹ അടുക്കലേക്ക് പോകുന്നത് വരെ. بعث صاحب الهديه بها الى رسول الله صلى الله عليه وسلم في بيت عائشه فكلم حزب ام سلمة فقلنا لها كلمي رسول الله صلى الله عليه وسلم يكلم الناس فيقول من اراد ان يهدي الى رسول الله صلى الله عليه وسلم هديه فليهديه اليه حيث كان من بيوت نسائه. هذه بشير മറ്റു പത്നിമാർക്ക് വിഷമം ഉണ്ടാക്കി. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ രണ്ട് വിഭാഗമായിരുന്നു. ഒരു വിഭാഗം ആരാണ്? അതായത് ഹിസ്ബു ഉമ്മു സലമ. ഒരു വിഭാഗം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അതേപോലെ തന്നെ മറ്റു പിന്നെ പത്നിമാര്, അതേപോലെ ആയിഷ റളിയല്ലാഹു അൻഹ മറ്റു പത്നിമാർ. അപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ടീം നബിയോട് പരാതിപ്പെട്ടു, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇത് ഞങ്ങൾക്കൊക്കെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് താങ്കൾ പറയണം വല്ലവരും പിന്നെ സമ്മാനം നൽകുകയാണെങ്കിൽ അത് ഏത് വീട്ടിലാണെങ്കിലും താങ്കൾക്ക് നൽകണം, ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ മാത്രം നിൽക്കുമ്പോൾ സമ്മാനം കൊടുക്കാൻ പറ്റില്ല എന്ന ഒരു നിർദ്ദേശം ആയിട്ട് മറ്റു ഭാര്യമാര് പുറപ്പെട്ടു എന്നാണ് സഹീഹായ ഹദീസിലുള്ളത്. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാരം മറ്റു ഭാര്യമാരുടെ പേരിൽ ഈ കാര്യം ബോധിപ്പിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടില്ല, ഒന്നും അതിൽ പ്രതികരിച്ചില്ല. അങ്ങനെ വീണ്ടും ആ കാര്യം പറഞ്ഞു. അപ്പോൾ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചില്ല. അങ്ങനെയൊക്കെ ഓരോ സമയത്തും മറ്റു ഭാര്യമാര് ഉമ്മു സലമയോട് പറഞ്ഞു, എന്തായി കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചോ, അപ്രകാരം മറ്റു സഹായിമാർക്ക് ഉപദേശം നൽകിയോ, നിർദ്ദേശം നൽകിയോ എന്നൊക്കെ ആകാംക്ഷയോട് ഇങ്ങനെ ഉമ്മു സലമയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വീണ്ടും ഈ കാര്യം മറ്റു ഭാര്യമാരുടെ സമ്മർദ്ദം മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ റസൂൽ ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ലാ തുദീനി ഫി ആയിഷ, ആയിഷയുടെ പേരിൽ നീ എന്നെ ഉപദ്രവിക്കരുത്, എന്നെ ശല്യപ്പെടുത്തരുത്. فإن الوحي لم يأتني وأنا في ثوب امرأة إلا عائشة. അതായത് വല്ലസ്ത്രീയുടെയും കടപ്പുറയിൽ എനിക്ക് വഹി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആയിഷയുടെ കൂടെയാണ് എന്ന്. അപ്പൊ അത്രക്കും സ്ഥാനം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ട്. അപ്പൊ ഈ വിഷയം പണ്ഡിതന്മാർ ചർച്ച ചെയ്തത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അനീതി കാണിച്ചിട്ടില്ല എന്നാണ്, മറിച്ച് ജനങ്ങളാണ് സമ്മാനം നൽകിയത്, ജനങ്ങളാണ് കാര്യം തീരുമാനിച്ചത്. അപ്പം അങ്ങനെ ജനങ്ങൾ കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൽ ഒരു തെറ്റില്ല, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഇത്ര മാത്രം സ്ഥാനമുണ്ട് എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വങ്ങളിൽ പെട്ടതാണ്, അതായത് മുസ്ലിം വനിതകളിൽ മഹാപണ്ഡിതയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. കാരണം നബി വസല്ലമിന്റെ ഓരോ ചലനവും ഓരോ പ്രവർത്തനവും സംസാരവും ശ്രദ്ധയോടെ വീക്ഷിക്കുകയും പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും മാത്രമല്ല മറ്റു മുസ്ലിം സഹാബികൾക്ക് മറ്റു സഹാബികൾക്കും സഹാബി വനിതകൾക്കും ആ കാര്യം ആ അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്ത മഹതിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി മഹാചരിത്ര പണ്ഡിതൻ അദ്ദേഹം സിയറു അലാമിൻ നുബലാഇൽ പറഞ്ഞു, വല അഅലമു ഫീ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ വല ഫീ നിസാഇ മുത്ലഖൻ ഇംറഅത്തൻ അഅലമ മിൻഹ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിലും അതല്ല മറ്റു സമുദായങ്ങളിലും ആയിഷ റളിയല്ലാഹു അൻഹയേക്കാൾ അറിവുള്ള ഒരു മുസ്ലിം വനിത എനിക്ക് പരിചയമില്ല എന്ന് മഹാപണ്ഡിതനായ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ധാരാളം ഹദീസുകൾ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇമാം ദഹബി തന്നെ പറയുന്നു, അതായത് സഹാബി വനിതകളിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഇമാം ദഹബി പറയുന്നു, മുസ്നദ് ആയിഷ അതായത് അൽഫൈനി വമിഅതൈനി വഅശറത ഹദീസ്, അതായത് 2000 ചില്ലാനം ഹദീസുകളാണ് എന്ത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ കാര്യം കാണാൻ സാധിക്കും. അങ്ങനെ അവരുടെ ഈ മഹദിയുടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ അറിവിന്റെ ഗൗരവം തന്നെ മറ്റു സഹാബിമാര് പരിഗണിക്കാറുണ്ട്. മാത്രമല്ല മറ്റു പണ്ഡിതന്മാരായ സഹാബിമാർക്ക് ഖണ്ഡനം പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആശയവിനിമയം ഇജ്തിഹാദിയായ വിഷയങ്ങളിലൊക്കെ എന്താ പറയാ പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ടാവും, ഖണ്ഡനങ്ങൾ ഉണ്ടാവും, വിമർശനങ്ങൾ ഉണ്ടാവും, ചർച്ചകൾ ഉണ്ടാവും. അതൊക്കെ നല്ല രൂപത്തിൽ എന്താണ് നമ്മൾ ഇപ്പൊ മറ്റു സമുദായക്കാരെ നമ്മൾ സമുദായക്കാരുമായി ചർച്ചകൾ ഉണ്ടാവുമ്പോൾ സമ്മതിക്കുമ്പോൾ എന്താണ് ഏറ്റവും നല്ല രീതിയിൽ വജാദിലും ബില്ലത്തിഹി അഹ്സൻ, ഏറ്റവും നല്ല രീതി സംബോധിക്കണമെന്ന്. നമ്മുടെ എതിരാളികളായ മറ്റു മതക്കാരുമായി നമ്മൾ സംബോധിക്കുമ്പോഴും എന്ത് വേണം, ബില്ലത്തിഹി അഹ്സൻ, ഏറ്റവും നല്ല രീതിയിൽ സംബോധിക്കണം, പ്രത്യേകിച്ച് മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ. പറഞ്ഞു വരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ പല വിഷയങ്ങളിലും മറ്റു സഹാബിമാർ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഹാന്മാരായ ചില പണ്ഡിതന്മാര് ഈ വിഷയങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ തന്നെ എഴുതി. ഇമാം ബദ്രുദ്ദീൻ സർക്കശി റഹ്മഹുള്ള ഒരു ഗ്രന്ഥം എഴുതി, അൽ ഇജാബ ലി ഇറാദി മസ്തദ്റകത്ഹു ആയിഷത്തു അല സ്വഹാബ, സഹാബികളെ ഗണ്ണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ട് നിരൂപണം ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഒരു പുസ്തകമാണ്. അതേപോലെ തന്നെ ഐനുൽ ഇസ്ബാബ് എന്ന ഗ്രന്ഥം ജലാലുദ്ദീൻ സ്യൂത്തിക്കുണ്ട്. അതിൽ ചില ഉദാഹരണങ്ങൾ ഇവിടെ ഉദ്ധരിക്കുകയാണ്. അതായത് നമുക്കറിയാം സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ട് മൂത്രിച്ചു. അപ്പൊ നമുക്കറിയാം പൊതുമര്യാദ എന്താണ്, ഇരുന്നു കൊണ്ട് മൂത്രിക്കണമെന്നാണ്. അപ്പോ എന്നാൽ വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ചില ഘട്ടങ്ങളിൽ നമുക്ക് നിന്നുകൊണ്ട് പുരുഷന്മാർക്ക് മൂത്രമൊഴിക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളെല്ലാം അത് അനുവദിക്കപ്പെട്ടതാണെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം ആയിഷ റളിയല്ലാഹു അൻഹ അടുക്കലേക്ക് എത്തിയപ്പോൾ പറഞ്ഞു, മൻ ഹജ്ജസകും അന്ന മുഹമ്മദൻ കാന യഖൂലു ഖായിമൻ ഫലാ തുസദ്ദിഖൂ മാ കാന യഖൂലു ഇല്ലാ ഖായിദൻ. അതായത് അങ്ങനെ വല്ലവനും നിന്ന് നബി അസല്ലം മൂത്രിച്ചു എന്ന് വല്ലവനും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിങ്ങൾ വിശ്വസിക്കരുത്, അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ യുടെ ഈ ഹദീസും മറ്റു മറ്റേ ഹദീസും തമ്മിൽ വൈരുദ്ധ്യം ഇല്ല ഇൻഷാല്ലാ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് എന്തായിരുന്നു? ഇരുന്നു കൊണ്ടുള്ള എന്താ പറയുക മലമൂത്ര വിസർജനമായിരുന്നു. എന്നാൽ നിന്നുകൊണ്ടുള്ള ആ എന്താ പറയുക ഒരു ചില പ്രത്യേക സാഹചര്യത്തിൽ വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് വസ്ത്രത്തിലൊന്നും ആകാത്ത രൂപത്തിൽ അങ്ങനെ ആവാം എന്നാണ്. ഇതൊരു ഉദാഹരണം പറയാണ്. അതായത് സഹാബിമാർക്കിടയിൽ എന്തുണ്ടായിട്ടുണ്ട്? അതായത് ഇജ്തിഹാദിയായ വിഷയങ്ങളിൽ ചർച്ചയുണ്ടായിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് രാത്രിയിൽ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലേ, ഇത് ചർച്ചാ വിഷയമാണ്. സഹാബികൾക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇബ്നു അബ്ബാസിൽ നിന്ന് വന്ന റിപ്പോർട്ട് പ്രകാരം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നാണ്. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ അത് ഗണ്യമായി അല്ലെങ്കിൽ ശക്തമായി അത് വിമർശിച്ചു. മൻ ഹദ്ദസക അന്ന മുഹമ്മദൻ റാ റബ്ബഹു ഫഖദ് അഅ്ളമൽ ഫിരിയ. അതായത് വല്ലവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മഹാ അപവാദമാണ് പറഞ്ഞത് എന്ന്. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ എന്ന ആയത്താണ് ഓതിയത്. അതായത് കാഴ്ചകൾക്ക് ദൃഷ്ടികൾക്ക് അവനെ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അപ്പോ അനുസരണത്തിൽ ജമാഅത്തിന് വിരുദ്ധരായ അൽ മുഅ്തസില വിഭാഗം ഈ ആയത്തിൽ തെളിവ് ധരിച്ചു. എന്തിനു വേണ്ടി? അതായത് സ്വർഗത്തിൽ വെച്ച് വിശ്വാസികൾ അള്ളാഹുവിനെ കാണുകയില്ല എന്നത് തെളിവാക്കി. യഥാർത്ഥത്തിൽ ഈ ആയത്തിന്റെ ഉദ്ദേശം എന്താണ്? ഉൾക്കൊള്ളുകയില്ല എന്നാണ് പറഞ്ഞത്, കാണുകയില്ല എന്ന് പറഞ്ഞില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട് എന്താണ്? വുജൂഹുൻ യൗമഇദിൻ നാദിറ. ആ ദിവസം ചില മുഖങ്ങൾ പ്രസന്നങ്ങളായി. ഇലാ റബ്ബിഹ നാദിറ, അതായത് ആ മുഖങ്ങൾ അള്ളാഹുവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ആരാണ്? വിശ്വാസികൾ. അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഇത് സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് അള്ളാഹുവിനെ കാണുക. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, അതായത് നന്മ പ്രവർത്തിച്ചവർക്ക് അൽ ഹുസ്നയുണ്ട്, കൂടുതലുമുണ്ട്. എന്താണ് അൽ ഹുസ്ന? സ്വർഗം. വസിയാദ എന്താണ്? അള്ളാഹുവിലേക്കുള്ള ആ നോട്ടം, അള്ളാഹുവിനെ കാണുക. അപ്പോൾ സ്വർഗവാസികളുടെ എന്താ പറയുക അവർക്കുള്ള ബഹുമാനം അതേപോലെ തന്നെ സൗന്ദര്യം എല്ലാം വർദ്ധിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ചില വിഷയങ്ങളിൽ മറ്റു സഹായിമാർക്കിടയിൽ ഉണ്ടായതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സഹീഹായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നൽ മയ്യിത ലയുഅദ്ദബു ബിബുക്കാഇ അഹ്ലിഹി, അതായത് തീർച്ചയായും മയ്യിത്ത് തന്റെ കുടുംബങ്ങളുടെ കരച്ചിൽ മുഖേന ശിക്ഷിക്കപ്പെടുന്നതാണ്. അത് മയ്യിത്തിന് ശേഷം ആ മയ്യിത്തിന്റെ കുടുംബക്കാരൊക്കെ കരയുകയാണെങ്കിൽ അതിന്റെ പേരിൽ ആ ശിക്ഷിക്കപ്പെടും. ഈ മയ്യിത്ത് ശിക്ഷിക്കപ്പെടുന്നത് സഹീഹായ സഹീഹ് ബുഖാരിക്കുള്ള ഹദീസാണ്. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ആ വിഷയത്തിൽ ഒരു ഖണ്ഡനം പറഞ്ഞു. കാരണം ഒരു മയ്യിത്തിന്റെ ശിക്ഷ അവൻ കാഫിറാണെങ്കിൽ അവന്റെ കുഫർ കാരണമാണ്, അതല്ലാതെ കരച്ചിൽ കാരണമല്ല. അപ്പൊ പണ്ഡിതന്മാർ ഈ ഹദീസ് സഹീഹാണെന്ന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിൽ ചില വിശദീകരണങ്ങളുണ്ട്, അവയിൽ അറിയപ്പെട്ട ഒരു വിശദീകരണമാണ്. അതായത് മയ്യിത്ത് പിന്നെ മരിക്കുന്നതിന് മുമ്പ് വസീത്ത് ചെയ്യുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നല്ല വാളം കൂട്ടി എന്താ പറയുക ആകെ പിന്നെ കരച്ചിൽ കരയുകയും എന്റെ പേരിൽ സങ്കടപ്പെടുകയും ചെയ്ത് വസീത്ത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പേരിൽ ആ ശിക്ഷയുണ്ടാവും, മയ്യിത്തിന് ശിക്ഷയുണ്ടാവും എന്ന വ്യാഖ്യാനം ഒരു പ്രസിദ്ധമായ ഒരു വിശദീകരണമാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ബദറിൽ കിണറ്റിലേക്ക് എറിയപ്പെട്ട ശവങ്ങൾ, ആ ശവങ്ങളിലേക്ക് നബി വസല്ലം നോക്കി പറഞ്ഞു, ഇപ്പോൾ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അപ്പോ സഹായിമാരൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നബി വസല്ലം നബിയെ അവർ കേൾക്കുക, അവരൊക്കെ ശവങ്ങളായി തീർന്നില്ലേ, അപ്പോൾ നിങ്ങളെക്കാൾ ഞാൻ പറഞ്ഞതും തന്നെ അവർ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ഹദീസ് ആയിഷ റളിയല്ലാഹു അടുക്കലേക്ക് എത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ഒരു വിമർശനം പറഞ്ഞു, ഈ ഹദീസ് ലയഅലമൂൻ എന്നാണ് നബി പറഞ്ഞത്.
അവർ അറിയുന്നുണ്ട് എന്ന്. മരിച്ചതിന് ശേഷം ബർസഖി ജീവിതത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടു മുഹമ്മദ് നബിസ്വല്ലം പറഞ്ഞത് സത്യമാണ്, ഹക്കാണ്, അതല്ലാതെ കേൾക്കുന്നുണ്ട് എന്നല്ല പറഞ്ഞത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ഇന്ന കലാദിസ്മുൽ മൗത്ത, താങ്കൾക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന ആയത്താണ് ഓതിയത്. അപ്പൊ ഈ വിഷയത്തിലൊക്കെ എന്താണ് പണ്ഡിത സഹായിമാർക്കിടയിൽ ചില വിശദീകരണങ്ങൾ അഥവാ ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്തായാലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം കൂടുതലായി നാം പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരായ മുസ്ലിം വനിതകൾ സഹാബി വനിതകളുടെ ചരിത്രങ്ങൾ ധാരാളമായി വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെയാണ് അവർ അറിവ് പഠിച്ചത്, എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തിയത്, എങ്ങനെയാണ് അവർ മുസ്ലിം വീടുകൾ പരിപാലിച്ചിരുന്നത് എന്നൊക്കെ പിന്നെ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഒരു പാഠമായി പിന്നെ അത് പിന്നെ എടുക്കുവാനൊക്കെ സഹായകമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് ആഴത്തിൽ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ ഖൈറി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.